നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എല്ലാ വഴികളിലും ഞങ്ങളെ കാക്കേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ, അത്യുന്നതനായ അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ വസിക്കുവാനും തൻ്റെ തൂവലുകൾ കൊണ്ട് അങ്ങ് ഞങ്ങളെ മറയ്ക്കുവാനും ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, വചനം പഠിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഒരവസരം, അതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വചനം ഗ്രഹിപ്പാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. 91-ാം സങ്കീർത്തനം 1-ാം വാക്യം. സാംസ് ചാപ്റ്റർ 91:1. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഫെയ്ത്ത് ദറ്റ് ഡീപ്പോസസ് ഫിയർ, ഭയത്തെ കീഴ്പ്പെടുത്തുന്ന വിശ്വാസം. ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ അവസരം കൃപയാൽ ലഭിച്ചവരായ നാം 3 മാസം പിന്നിട്ട് കഴിഞ്ഞു. എന്നാൽ ഓരോ ദിവസം കഴിയുമ്പോഴും പല വിധത്തിലുള്ള ഭയത്തിന് നാം അടിമകളാകുന്നു. ചിലർ ഭയത്തെ വിശ്വാസത്താൽ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോഴും ചുറ്റുപാടുമുള്ള ചില കനത്ത ശബ്ദങ്ങൾ അവരെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കും. ഒരു 5-വയസ്സുകാരൻ തൻ്റെ അപ്പനോട് തൊട്ടേ പിടിച്ചേ എന്ന് പറഞ്ഞ് ഓടുന്നതെന്ന് സങ്കൽപ്പിക്കുക. ഓടുമ്പോൾ അപ്പൻ്റെ കനത്ത കാലടി ശബ്ദം അവൻ അവൻ്റെ പുറകിൽ കേൾക്കാം. എന്നാൽ അപ്പൻ അവനെ കരം നീട്ടി പിടിക്കുമ്പോഴും അവന് പേടിയില്ല. കാരണം അപ്പൻ്റെ സ്നേഹം അവനറിയാം. ആ തണൽ അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഭയവും സ്നേഹവും ഒന്നിച്ച് സ്ഥിതി ചെയ്യുകയില്ല. എന്നാൽ ദൈവഭയവും ദൈവസ്നേഹവും ഒന്നിച്ച് സ്ഥിതി ചെയ്യുന്നു. ഉറച്ച വിശ്വാസമുള്ളിടത്ത് ഭയത്തിന് ഒരു സ്ഥാനവുമില്ല. സ്നേഹത്തിന് ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിക്കുക. സ്നേഹവും വിശ്വാസവുമുള്ള നാം അവനോട് ചേർന്ന് ജീവിച്ചാൽ നമ്മുടെ ഭയം മാറുന്നു എന്ന് 91-ാം സങ്കീർത്തനം നമുക്ക് വ്യക്തമാക്കി തരുന്നു. നാം ഇപ്പോൾ വായിച്ച വാക്യം, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുക. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ ആരോ അവന് സർവശക്തൻ്റെ നിഴലിൽ പാർക്കാം. മറവിൽ വസിച്ചാൽ നിഴലിൽ പാർക്കാം. എപ്രകാരമുള്ളവർക്ക് മറവിൽ വസിക്കുകയും നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവർക്ക് 7 വിധത്തിലുള്ള കാവലുകളും 7 അനുഗ്രഹങ്ങളും ലഭിക്കുന്നു എന്ന് ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതെല്ലാമാണ് ആ 7 കാവലുകൾ? 91-ാം സങ്കീർത്തനം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നിന്ന് ആ 7 കാവൽ നമുക്ക് കാണാവുന്നതാണ്. ആദ്യത്തെ 2 കാവലുകൾ ലഭിക്കുന്നത് സാത്താൻ ഒരുക്കുന്ന കെണികളിൽ നിന്നാണ്. എന്താണ് കെണി? അതായത് ചതിച്ച് ഇരയെ പിടിക്കുവാൻ വെക്കുന്ന സാധനമാണ് കെണി എന്ന് പറയുന്നു. സദൃശവാക്യം 7:23 കാണാം. പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെയാണ് കെണിയിലേക്ക് ബന്ധപ്പെടുന്നത്. ഇതുപോലെ ഇന്ന് പല ആളുകളും പല വിഷയങ്ങളിലും ചെന്നകപ്പെടുന്നത് ശത്രു ഒരുക്കി വെച്ച കെണിയാണെന്നറിയാതെയാണ്. ഇരയുടെ ജീവനാണ് വേട്ടക്കാരൻ്റെ ലക്ഷ്യം. പകർച്ചവ്യാധികൾ, ശാരീരിക പീഡകൾ ഇവകൾ പൂർണ്ണമായും നമ്മെ തകർക്കുവാൻ മതിയായവയാണ്. വെള്ളം നമ്മെ ഒഴുക്കിക്കളയാതെയും നദി നമ്മുടെ പ്രാണന് മീതെ കവിയാതെയും വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ കെണി പൊട്ടി നാം വഴുതിപ്പോന്നതും നമ്മുടെ സഹായകനായ യഹോവയുടെ നാമത്താലാണ്. നിങ്ങൾ ദേവീയത 124 സങ്കീർത്തനത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളും സഭാപ്രസംഗി 9:12 വായിക്കുക. ഇന്ന് പല വിധത്തിലുള്ള കെണികൾ നാം അനുഭവിക്കുന്നു. ഇവയെല്ലാം ദുഷ്കാല കെണികളാണ്. തുടർന്ന് കാവൽ ലഭ്യമാകുന്ന 4 സമയങ്ങൾ ഇവിടെ എടുത്തു കാണിക്കുന്നു. ആദ്യത്തെ 2 രാത്രി ഇരുട്ട് എന്ന് 2 പ്രാവശ്യം പറയുന്നുണ്ട്. ഇരുട്ടിനെ അഥവാ രാത്രിയുടെ ഭയാനകതയാണ് ഇത് കാണിക്കുന്നത്. 91 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം 5, 5, 6 വാക്യങ്ങൾ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും 4 സമയങ്ങൾ അവിടെ പറയുന്നു. അതിൽ രാത്രിയും രാത്രിയിലെ ഭയത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഇത് രണ്ടിനെയും കുറിച്ചും നമുക്കൊന്ന് ചിന്തിക്കാം. ഇരുട്ടിൻ്റെ അഥവാ രാത്രിയുടെ ഭയാനകതയാണ് ഇത് കാണിക്കുന്നത്. ടെറർ അറ്റ് നൈറ്റ്, മോഷണം, കൊലപാതകം ഇവ നടക്കുന്നത് പോലെ തന്നെ പല രോഗങ്ങൾ തലപൊക്കുന്നതും രാത്രിയിലാണ്. ഇരുട്ടിൻ്റെ മറവിൽ എവിടെ തൊട്ടാൽ നാം തകരുമെന്ന് സാത്താൻ അറിയാം. എന്നാൽ ഓർക്കുക, ഗോഡ് ഈസ് ബിഗർ ദാൻ ഓൾ ദ ടെറേഴ്സ്. നമുക്ക് തന്നെ ഒരു വിധത്തിലും നമ്മെ രക്ഷിപ്പാൻ കഴിയുകയില്ല. യേശുവിൻ്റെ രക്തം നമ്മെ സുരക്ഷിതത്വത്തിൽ നിർത്തുന്നു എന്ന് വിശ്വസിച്ച് അത് ഉറക്കെ ആവർത്തിക്കുക. രക്തത്താൽ ഞാൻ ജയം നേടും എന്ന് ധൈര്യത്തോടെ ആവർത്തിച്ച് പറയുക. പിന്നെ സാത്താൻ നമ്മെ തൊടുകയില്ല, നമ്മോട് അടുക്കയില്ല. നമുക്കങ്ങനെ ഒരു ഇസ്രായേലാകാം. ഇസ്രായേലാകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? മിസ്രൈമ്യരുടെ അഥവാ ശത്രുവിൻ്റെ വീട്ടിൽ ഇരുട്ട് ബാധിച്ചപ്പോൾ ഇസ്രായേല്യർ അഥവാ ദൈവമക്കൾക്ക് വെളിച്ചമൊരുക്കിയ യഹോവ കൂടെ ഉണ്ടായിരുന്നു. ഇതുപോലെ എന്തെല്ലാം പ്രതികൂലത്തിൽ ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റിനുമുണ്ടെങ്കിലും നാം ദൈവമക്കളാണെങ്കിൽ പ്രകാശമൊരുക്കി വഴിയൊരുക്കി യഹോവ നമ്മോട് കൂടെയുണ്ട്. ഈ 2 സമയത്തെ കാവൽ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. രാത്രിയുടെ ഏകാന്തതയിലാണ് പല മനുഷ്യരുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നു വരുന്നത്. പകൽ ജോലി ചെയ്ത് നടക്കുന്നവർ രാത്രിയിൽ ഇരിക്കുമ്പോൾ, കിടന്നുറങ്ങുമ്പോൾ ഉറക്കം അവർക്ക് നഷ്ടമാകുന്നു. നെഗറ്റീവ് ചിന്തകൾ അവരുടെ ഉള്ളിൽ വരുന്നു. ഇതിനെയെല്ലാം അതിജീവിക്കാനുള്ള മാർഗം ആ ഏകാന്തതയിൽ രാത്രിയാമത്തിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. അടുത്തതായി കാവൽ ലഭിക്കുന്ന മറ്റ് 2 സമയങ്ങൾ പകൽ ഉച്ച നേരങ്ങളാണ്. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നാം എപ്രകാരം ശ്രദ്ധയോടെ ആയിരിക്കണമെന്നാണ് ഇവിടെ കാണുന്നത്. സാത്താൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്ക വിശ്വാസം എന്ന പരിച നമ്മുടെ കൈവശമുണ്ടായിരിക്കണം. വിശ്വാസം എന്ന പരിച നമ്മുടെ കൈകളിൽ തന്നെ ആയിരിക്കണം. അല്ലാതെ പരിച നമ്മുടെ മുമ്പേ പോകുന്നവൻ്റെ കൈകളിൽ കൊടുക്കരുത്. നാം ആണ് ആ പരിച പിടിക്കേണ്ടുന്നത്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ചില സമയങ്ങളിൽ വേദനിപ്പിക്കുന്ന സംഭവങ്ങളെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതും സാത്താന്റെ തന്ത്രമാണ്. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനെ തോൽപ്പിക്കുവാനും നമുക്ക് ഇസ്രായേലാകാം. ആ കട്ടളക്കാലിൽ കുറുമ്പടിയിന്മേൽ നാം യാത്ര ചെയ്യുന്ന വാഹനത്തിൽ വഴിയിൽ സകല വിഷയങ്ങളുടെ മേലും രക്തം അടയാളമായിരിക്കട്ടെ. രക്തം കാണുമ്പോൾ സംഹാരകൻ ഒഴിഞ്ഞു മാറും. ഏഴാമതായി, നമ്മുടെ കൂടാരത്തെ തകർക്കുവാൻ സാത്താൻ അയക്കുന്ന ചില ആപത്തനർത്ഥങ്ങളിൽ നിന്നുള്ള രക്ഷയാണ്. കൂടാരമാകുന്ന ജീവിത പടകിനെ തകർത്ത് കുടുംബാംഗങ്ങളെ നശിപ്പിക്കുവാൻ അയക്കുന്ന കാറ്റിനെ യേശു തൻ്റെ വാക്കാൽ അടക്കി പ്രതികൂല കടലിനെ ശാന്തമാക്കുന്നു. തുടർന്ന് ഏഴ് കാവലുകൾ നമുക്ക് ലഭ്യമാക്കുന്ന കർത്താവ് ആ കാവലിലാകുന്ന അത്യുന്നതൻ്റെ മറവിൽ വസിച്ച് സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവന് ഏഴ് അനുഗ്രഹങ്ങൾ കൂടി തരുന്നു. ആ ഏഴ് അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് സങ്കീർത്തനം 91:14-15 വാക്കുകൾ കാണാം. ഒന്നാമത്തെ അനുഗ്രഹം, എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിച്ച് അനുഗ്രഹിക്കുന്നു. രണ്ടാമത്, യഹോവയുടെ നാമം അറിയുന്നവർക്ക്, ആ ശക്തനാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഉയർച്ച ലഭിക്കുന്നു. മൂന്നാമത്, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നാലാമത്തെ അനുഗ്രഹം, കഷ്ടകാലത്തും നമ്മെ ഉപേക്ഷിക്കാതെ കൂടെ ഇരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അഞ്ച്, നമ്മെ നിന്ദിച്ചവർ നമ്മെ വന്ദിപ്പാൻ അവനിടയാക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആറാമതായി, തൃപ്തിയുള്ള ദീർഘായുസ് ലഭ്യമാകും. ചില ദൈവത്തിൽ വിശ്വസിക്കുന്ന ചില ആളുകൾ ദൈവം നിശ്ചയിച്ച നാഴിക വരെയുള്ള ആ ദീർഘായുസ് ഏറ്റവും സന്തോഷത്തോടു കൂടി അനുഭവിക്കുമ്പോൾ, ദൈവമില്ല എന്ന് പറഞ്ഞ് ലോകത്തിൽ നടക്കുന്ന, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർ നെടുവീർപ്പും ദീർഘശ്വാസവുമായി ആ ദീർഘായുസ് കഴിച്ചുകൂട്ടുന്നു. എന്നാൽ ദൈവത്തെ അറിയുന്ന മക്കൾക്ക്, മറവിൽ വസിച്ച് നിഴലിൽ പാർക്കുന്നവന് തൃപ്തിയുള്ള ദീർഘായുസ് ദൈവം ദാനമായി നൽകുന്നു. ഏഴാമത്തെ അനുഗ്രഹം, ദൈവീക രക്ഷയുടെ അപാരത കാണുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നു. ജോസഫിൻ്റെ ജീവിതം അതിനൊരു ഉദാഹരണമാണ്. കർത്താവിൽ പ്രിയരെ, സാഹചര്യങ്ങളെ നോക്കി ഭയപ്പെടാതെ യാമങ്ങൾ തോറും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് അത്യുന്നതനോട് ചേർന്ന് നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാപൂർണനായ ദൈവമേ, അങ്ങയുടെ മറവിൽ വസിച്ച് നിഴലിൽ പാർക്കുന്ന ഭാഗ്യാവസ്ഥ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ദേശത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്വാർത്ഥത ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. രക്തം ഞങ്ങൾക്കായി ചൊരിഞ്ഞ അങ്ങയുടെ സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഏപ്രിൽ മാസത്തിൽ നാം ചിന്തിച്ച ഈ നാല് വിഷയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമാകുവാൻ, നിങ്ങൾ ഭയപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ ലഭിപ്പാൻ ദൈവമിടയാക്കട്ടെ. സർവശക്തൻ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. കൂടെയുണ്ടെന്ന് വാക്ക് തന്ന വിശ്വസ്തൻ നിങ്ങളെ തുടർന്ന് മുമ്പോട്ട് നയിക്കട്ടെ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ജീസസ്.